Om Namah Shivaya. Dear listeners of Shaivam.org, the next program is Chandogya Upanishad, Spiritual Discourse in Malayalam, presented by Kaivalyananda Swamigal. Thank you. Om Namah Shivaya.
ഇതിനെക്കുറിച്ചുള്ള ചിന്തകൾ അതിന് സഹായിക്കും എന്നും പറയുന്നുണ്ട് മഹർഷിമാർ. അതുകൊണ്ടാണ് ഒരാൾ തത്വത്തെ ശ്രവിക്കുന്നു, വാസ്തവത്തിൽ തത്വത്തെ ശ്രവിച്ചിട്ടാണ് ഉപാസന. തത്വത്തെ ശ്രവിക്കുന്നതിന് മുമ്പല്ല, അതിന് മുമ്പ് പിമ്പെന്നില്ല. എന്തുകൊണ്ടോ സ്വാധ്യായത്തിൽ ഈ വേദഭാഗം മുഴുവൻ അധ്യയനം ചെയ്യുകയാണ്. അങ്ങനെ അധ്യയനം ചെയ്യുമ്പോൾ ഉപാസനാകാണ്ടവും കർമ്മകാണ്ടവും ജ്ഞാനകാണ്ടവും എല്ലാം വരും. പക്ഷെ അവന് തത്വബോധം ഉണ്ടാകുന്നില്ല. തത്വബോധം ഉണ്ടാകാതിരിക്കുമ്പോൾ അവിടെ കർമ്മങ്ങളും ഉപാസനകളും എല്ലാം അവനെ സഹായിക്കുന്നു ആ തത്വബോധത്തിന് വേണ്ടി, അതിനുവേണ്ട യോഗ്യതകൾക്ക് വേണ്ടി. ഇക്കാര്യം ബ്രഹ്മസൂത്രത്തിൽ ചർച്ച ചെയ്യുന്നുണ്ട്. ഇതൊക്കെ ആവശ്യമുള്ളതാണോ ആവശ്യമുള്ളതാണെന്നാണ് അവിടെ സമർത്ഥിക്കുന്നത്. ആ തലത്തിലും ഉപാസനാവർത്ഥമല്ല. അതുകൊണ്ടാണ് ഇതിനെക്കുറിച്ച് ദീർഘമായി ചർച്ച ചെയ്യുന്നത്. ഉപനിഷത്തുകളെല്ലാം വളരെ ചുരുക്കമാണ്. പക്ഷെ അതിനെല്ലാം വിവേകം ആവശ്യമാണ്. അതിനെക്കുറിച്ച് ഭയാശങ്കകളൊന്നും മനസ്സിൽ വരേണ്ട കാര്യമില്ല. എന്താ ഇതിന്റെ ലക്ഷ്യം? ആത്യന്തികമായി നമുക്കറിയാം, സർവബന്ധനങ്ങളിൽ നിന്നുമുള്ള മോചനം. കർമ്മമായാലും ഉപാസനയായാലും, അത് വൈദികമായാലും ശരി ലൗകികമായാലും ശരി തത്വജ്ഞാനമായാലും ശരി, സർവത്തിൻ്റെയും ആത്യന്തികമായ ലക്ഷ്യം മോക്ഷം എന്ന് പറഞ്ഞാൽ ബന്ധനങ്ങളിൽ നിന്നുള്ള മോചനം. അതാണ് ഇതിൽ സാധിക്കേണ്ടത്. ആ സർവബന്ധനങ്ങളിൽ നിന്നുള്ള മോചനം, അത് ലക്ഷ്യമാക്കി ഒരാളുടെ അധികാര ഭേദമനുസരിച്ച് ഇതിനെ ഏതിനെയും സ്വീകരിക്കാം, ഇതെല്ലാം കൂടി ചേർത്ത് സ്വീകരിക്കാം. അതിനും ദോഷമില്ല. അതുകൊണ്ട് ദീർഘമായ ഉപാസനാ ചർച്ച വ്യർത്ഥമാണെന്ന് ധരിക്കാൻ പാടില്ല. തത്വചിന്ത മാത്രമേ ഉള്ളൂ ഫലം ചെയ്യുന്നതെന്ന് ധരിക്കാൻ പാടില്ല. അങ്ങനെയാണെങ്കിൽ ഭാഷ്യകാരൻ ഇത് വ്യാഖ്യാനിക്കാൻ ഒരുമ്പടില്ല. ഇതിന്റെ ഭാഷ്യത്തിന്റെ ഉപോദ്ഘാതമായി മുഖവുരയായിട്ട് ഈ കാര്യം ഞാനിതുവരെ വിശദീകരിച്ച കാര്യങ്ങളാണ് ഇവിടെ ചർച്ച ചെയ്യുന്നത്. ഓമിത്യേത ദക്ഷിണം ഇത്യാദി അഷ്ടാധ്യായി ഛന്ദോഗ്യോപനിഷത്. സാമവേദികളെ കുറിച്ച് പൊതുവെ പറയുന്ന പേരാണ് ഛന്ദോകന്മാർ. അത് ഛന്ദോബദ്ധമായതുകൊണ്ടാണെന്ന് പറയുന്നുണ്ട്. അങ്ങനെ സാമവേദികൾ ഛന്ദോകന്മാർ അധ്യയനം ചെയ്യുന്നത് ഛന്ദോഗ്യോപനിഷത്ത്. അങ്ങനെയുള്ള ഈ ഛന്ദോഗ്യോപനിഷത്ത് ഓമിത്യേത അക്ഷരം ഇവിടെ മുതലാണ് ഭാഷ്യകാരൻ വ്യാഖ്യാനിക്കുന്നത്. ശരിയായ ഉപനിഷത് ഭാഗം ഇവിടെ മുതലാണോ? കാരണം ഉപാസനയെക്കുറിച്ച് ഇതിനൊന്നും പറയുന്നുണ്ട്. പക്ഷെ ഇവിടെ ഓം എന്ന് തുടങ്ങും, ഉദ്ഗീതോപാസന. അപ്പൊ ഇത് വളരെ പ്രധാനപ്പെട്ട ഒരു ഉപാസനയാണ്. അതുകൊണ്ട് ഭാഷ്യകാരൻ ഇവിടെ മുതൽ ഉപനിഷത്തായി പരിഗണിച്ച് വ്യാഖ്യാനിക്കുന്നു. അത് മാത്രമല്ല, ഇവിടെ മുതൽ വരുന്ന ഈ മന്ത്രങ്ങളെയാണ് ബ്രഹ്മസൂത്രത്തിൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്യുന്നത്. ബ്രഹ്മസൂത്രത്തിൽ ഭാഷ്യകാരൻ തന്റെ സിദ്ധാന്തത്തെ സമർത്ഥിക്കുന്നതെന്ന് ഛന്ദോഗ്യോപനിഷത്താണ് വളരെയധികം. കാരണം തത്വമസി പോലെയുള്ള മഹാവാക്യങ്ങളും വളരെയധികം കാര്യങ്ങൾ ഇവിടെ വരുന്നുണ്ട്. അത് ഇവിടെ മുതൽ ആരംഭിക്കുകയാണ്. അതുകൊണ്ട് ഭാഷ്യകാരൻ ഇവിടെ മുതൽ വ്യാഖ്യാനിച്ചു. ഇവിടെ പ്രതിപാദിക്കുന്ന വിഷയം അദ്വൈതമല്ലെന്നറിഞ്ഞിട്ടും ഇതാവശ്യമാണ്. അതുകൊണ്ട് അഷ്ടാധ്യായി എട്ട് അധ്യായങ്ങളുള്ള ഈ ഛന്ദോഗ്യോപനിഷത്ത് ഓമിത്യ ദക്ഷിണ എന്ന് തുടങ്ങി ആരംഭിക്കുകയാണ്. തസ്യാഹ സംക്ഷേപതോ അർത്ഥ ജിജ്ഞാസുഭ്യ ഋജു വിവരണം അല്പഗ്രന്ഥം ഇതം ആരഭ്യതേ. ഇതിന്റെ ചുരുക്കത്തിലുള്ള അർത്ഥം എന്ന് ഭാഷകാരൻ പറയുന്നു. ഇതിന്റെ വ്യാഖ്യാനത്തിൽ ആനന്ദഗിരി പറയുന്നത് ഇതിന് വളരെ വിസ്തൃതമായ ഭാഷയൊന്നും ഉണ്ടായിരുന്നു. ഭാഷകാരൻ പറയുന്നു, ഇവിടെ വ്യാഖ്യാതാവി പറയുന്നു ദ്രാവിഡം ഭാഷ്യം, അങ്ങനെ ഒരു ദ്രാവിഡ ഭാഷ്യം. അങ്ങനെ ഒരു ദ്രാവിഡാചാര്യരെ കുറിച്ച് ബ്രഹ്മസൂത്രത്തിലും പരാമർശിക്കുന്നുണ്ട്. അതാരാണ് എന്താണെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അതൊക്കെ വിവാദമാണ്, ആരാണെന്നൊന്നും അറിയത്തില്ല. ഇവിടെ പറയുന്ന ഒരു ദ്രാവിഡ ഭാഷ്യത്തെ കുറിച്ച് പറയുന്നുണ്ട്. അപ്പോൾ ദ്രാവിഡ ആചാര്യന്റെ ഭാഷ്യമാണ് ദ്രാവിഡം ഭാഷ്യം എന്ന് പറയുന്നത്. എന്തായാലും അതൊന്ന് ലഭ്യമല്ല. ഒരു പക്ഷേ ആനന്ദഗിരിയുടെ കാലത്തിൽ അത് ലഭ്യമായിരുന്നിരിക്കാം. ഭാഷ്യകാരന്റെ കാലത്തിനോട് അടുത്താണ് ആനന്ദഗിരിയുടെ കാലം, അതുകൊണ്ട് അതിനെക്കുറിച്ച് നമുക്ക് കൂടുതലൊന്നും അറിയില്ല. അങ്ങനെ ഒരു ഭാഷ്യത്തിൽ ഇത് വളരെ വിശദമായി ചർച്ച ചെയ്യുന്നു. അത് വളരെ വിസ്തൃതമാണ്. സംക്ഷേപത, ഇവിടെ സംക്ഷേപിച്ച് ശബ്ദത്തെ സംക്ഷേപിച്ചുകൊണ്ട് എല്ലാ അർത്ഥത്തെയും ഉൾക്കൊള്ളിച്ചുകൊണ്ട് ഋജു വിവരണം അല്പഗ്രന്ഥം പറയുന്നു. ഋജുവായ വിവരണം നേരിട്ടുള്ള അർത്ഥപ്രകാശനം എന്നുള്ളത് ഭാഷ്യത്തിലുള്ള ബ്രഹ്മസൂത്ര ഭാഷയത്തിനും ഉപനിഷത് ഭാഷയത്തിലുള്ള ചർച്ചയ്ക്ക് വ്യത്യാസമുണ്ട്. ഇവിടെ മന്ത്രക്രമം അനുസരിച്ചാണ് ചർച്ച ചെയ്യുന്നത്. ഉമിത്യ അക്ഷരം അവിടെ മുതൽ വ്യാഖ്യാനിച്ചുകൊണ്ടത് ബ്രഹ്മസൂത്രത്തിലുള്ള ചർച്ച അങ്ങനെയല്ല. പല ഭാഗങ്ങളിൽ നിന്നും മന്ത്രങ്ങളെടുത്ത് പല ഭാഗത്ത് ചർച്ച ചെയ്യുന്നു. അവിടെ മന്ത്രക്രമത്തെ സ്വീകരിക്കുന്നു. തുടക്കത്തിൽ ഒരു ഭാഗം ചർച്ച ചെയ്ത ഒടുക്കത്തിൽ വേറൊരു ഭാഗം ചർച്ച ചെയ്യും, അങ്ങനെ പോകുന്നു. പാഠക്രമത്തെ സ്വീകരിക്കുന്നു. ഇവിടെ അങ്ങനെയല്ല. ഇവിടെ ആ പാഠക്രമം അനുസരിച്ച് തന്നെ ഭക്ഷ്യകാരൻ ഇവിടെ പറയുന്നത് ഇതിന്റെ നേരായ അർത്ഥത്തെ പറയുന്നു. നേരർത്ഥം എന്ന് പറയാം. അങ്ങനെ പറയാൻ കാരണം എന്താണ്? പലപ്പോഴും അർത്ഥത്തെ പറയുമ്പോൾ നമ്മൾ ഭാവനയെ ആശ്രയിക്കും. ഒരുപാട് ഭാവനകളിലൂടെ കടന്നു, സങ്കല്പങ്ങൾ, നമ്മുടെ ഇച്ഛകൾ, വാസനകൾ, ഇതൊക്കെ അതിനെ സ്വാധീനിക്കും. നമുക്ക് നേരർത്ഥം പറയാനോ മനസ്സിലാക്കാനോ കഴിയാതെ വരും. ശരിയായ അർത്ഥം നമ്മുടെ താല്പര്യങ്ങൾക്കനുസരിച്ച് ഭാവന ചെയ്ത് നമ്മൾ അർത്ഥത്തെ വളച്ചൊടിക്കുകയും മറ്റും ചെയ്യും. പക്ഷേ സ്വയം പറയുന്നത് ഞാൻ നേരർത്ഥം പറയുന്നു എന്നാണ്, ശരിയായിട്ടുള്ള അർത്ഥം. തത്വത്തെ സംബന്ധിച്ച് ഭാഷകാരൻ തീർച്ചയായും നേരത്തെ തന്നെയാണ് പറയുന്നത്. അല്ലാത്ത ഭാഗങ്ങളിൽ വളഞ്ഞ അർത്ഥവും പറയും. അതവിടെ വരുമ്പോൾ ഞാൻ മനസ്സിലാക്കിത്തരും. തത്വത്തെ സംബന്ധിച്ചതാണ്. തത്വനിഷ്ഠനായ ഒരു ആചാര്യൻ എന്നുള്ള നിലയ്ക്ക് അവിടെ ഋജു അർത്ഥം തന്നെയാണ് സർവത്ര പറയുന്നത്. തത്വമസി എന്താണ് അതിന്റെ അർത്ഥം? ശരിയായ അർത്ഥം അത് തന്നെ പറയുന്നു. അത് നീയാണെന്ന് പറയുമ്പോൾ അത് വേറെ, നീ വേറെ എന്നർത്ഥം പറഞ്ഞാൽ അത് ഋജു അർത്ഥമല്ല. തത്വമസി വളരെ സ്പഷ്ടമാണ്. അത് നീയാണ്, ആ തത്വം നീയാണ് എന്ന് പറഞ്ഞാൽ അത് ഋജു അർത്ഥം. മറിച്ചെന്തെങ്കിലും പറഞ്ഞാൽ അത് ഋജു അർത്ഥം. എങ്ങനെയാവും? അത് നിന്റേതാണെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ എങ്ങനെ അർത്ഥം ശരിയാവും? നീ അതിൻ്റെതാണെന്ന് പറഞ്ഞാൽ എങ്ങനെ ശരിയാവും? അതൊന്നും ഋജു അർത്ഥമല്ല. അങ്ങനെയും അർത്ഥം പറയാം, പക്ഷെ അത് വളഞ്ഞ അർത്ഥമായി. പിന്നെ ഭാഷ, ബുദ്ധി ഒക്കെ ഒരുപാട് വളക്കിയും തിരികുകയൊക്കെ ചെയ്യേണ്ടി വരും. അങ്ങനെ ചെയ്യാൻ പറ്റും. പണ്ഡിതന്മാർക്കും ഭാഷയിൽ പല കസരത്തുകളും അഭ്യാസങ്ങളൊക്കെ കാണിച്ചിട്ട് തിരിച്ചും മറിച്ചൊക്കെ ചെയ്യാം. പക്ഷെ അത് ഋജുവല്ല. സമാസത്തെ മാറ്റാം, വ്യുത്പത്തിയെ മാറ്റാം, അന്വയത്തെ മാറ്റാം, അങ്ങനെയൊക്കെ മാറ്റിക്കഴിഞ്ഞാൽ പല അർത്ഥങ്ങളും കൊടുക്കാം. ഒരു ശ്ലോകം, ഒരു മന്ത്രം കണ്ട് അത് വായിച്ചപ്പോൾ നോക്കാൻ അർത്ഥം തോന്നി, ഈ അർത്ഥം ശരിയല്ല എന്ന് തോന്നി, അർത്ഥം മാറ്റാൻ വേണ്ടി അതിൻ്റെ അന്വയത്തെ മാറ്റുന്നു, നമുക്കിഷ്ടമുള്ള അർത്ഥം പറയാൻ വേണ്ടി. അല്ലെങ്കിൽ ശബ്ദത്തിൻ്റെ വ്യുത്പത്തി ഇന്നതാണ്, പ്രസിദ്ധമാണ് ആ ശബ്ദം, അതിൻ്റെ ധാതു ഇന്നതാണ്, ധാത്വർത്ഥം ഇന്നതാണ്, പ്രത്യയം ഇന്നതാണ്, പ്രത്യാർത്ഥം ഇന്നതാണ്, ഇതൊക്കെ മനസ്സിലാക്കി ഒരു നേരർത്ഥം എടുക്കാവുന്നിടത്ത് വേറെ ധാത്വർത്ഥത്തെ കൽപ്പിക്കുന്നു, വേറെ പ്രത്യാർത്ഥത്തെ കൽപ്പിക്കുന്നു, അതൊന്ന് നിർജ്ജർത്ഥം. ഇതേ അഭ്യാസം തന്നെ സമാസത്തിനും ചെയ്യാം. സമാസം ഇന്നതാണോ എന്ന് ബോധ്യമാവും, ബഹുരീഹിയാണെന്ന് തോന്നി കഴിഞ്ഞ ഉടനെ തത്പുരുഷനാക്കുക, ഇങ്ങനെയുള്ള അഭ്യാസങ്ങൾ ഏതിന് തന്റെ ഉള്ളിലിരിക്കുന്ന അർത്ഥത്തെ വെളിപ്പെടുത്തും. ഇതെല്ലാം ഋജു വിവരണമുണ്ട്, വക്ര വിവരണം എന്ന് വേണമെങ്കിൽ പറയാം. ഭക്ഷ്യകാലം പറയുന്നത് അങ്ങനെയല്ല, ഞാൻ നേരായ അർത്ഥത്തെ പറയുകയാണ്, തത്വത്തെ പ്രകാശിപ്പിക്കുകയാണ്. അതുകൊണ്ട് അല്പഗ്രന്ഥം, അല്പാക്ഷരം എന്നാണ് ഗ്രന്ഥം എന്ന് വെച്ചാൽ അക്ഷരം എന്നാണ്, അല്പാക്ഷരങ്ങളുള്ള ഇതം ഈ വിവരണം ആരംഭ്യത ആരംഭിക്കുന്നു എന്നാണ്. തത്ര സംബന്ധ പൂർവഭാഗവും ഈ ഭാഗവുമായിട്ടുള്ള ബന്ധം എന്താണ്? കാരണം മുമ്പ് പറഞ്ഞു വന്ന മുഴുവൻ ക്രമത്തെക്കുറിച്ചാണ്, സ്വർഗത്തെക്കുറിച്ചും സോമരസംഭാനം ചെയ്യുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞു. പെട്ടെന്ന് അവിടെ നിന്നും മാറിയിട്ട് ആത്മാവ്, ബ്രഹ്മം, തത്വമസി, ഇതെന്താ പരസ്പര ബന്ധം? ഉപാസനകൾ പറയുന്നു, സമസ്തം കർമ്മ അധികതം, പ്രാണ അജ്ഞാതി ദേവത ജ്ഞാനസഹിതം അർച്ചിരാദി മാർഗേണ. സമസ്തം കർമാധികതം, ബ്രഹ്മപ്രതിപത്തി കാരണം സമസ്തം കർമാധികതം, പ്രാണാജ്ഞാതി ദേവത വിജ്ഞാനസഹിതം അർച്ചിരാദി മാർഗേണ ബ്രഹ്മപ്രതിപത്തി കാരണം. അധികതം സമസ്തം കർമ്മ എന്നാണ്. ഇതുവരെ വേദം വെളിപ്പെടുത്തിയ സമ്പൂർണ്ണ കർമ്മവും നമ്മൾ ഉദ്ദേശിക്കുന്ന വൈദിക കർമ്മങ്ങൾ അതെന്താണ്? പ്രാണ അജ്ഞാതി ദേവത വിജ്ഞാനസഹിതം, പ്രാണദേവത, അഗ്നി ദേവത, ഇവയുടെ വിജ്ഞാനം എന്ന് വെച്ചാൽ ഉപാസന. വിജ്ഞാന ശബ്ദത്തിന് പല അർത്ഥങ്ങളാണ്, ചിലത് അനുഭൂതി എന്ന് പറയും, ചിലത് അറിവെന്ന് പറയും, ഇവിടെ ഉപാസന. എന്തുകൊണ്ട്? കർമ്മത്തോട് കൂടിച്ചേരുന്ന പ്രാണ ഉപാസന, അഗ്നി ഉപാസന എല്ലാം വേദത്തിൽ പ്രസിദ്ധമാണ്. അതുകൊണ്ടിവിടെ പ്രാണവിജ്ഞാനം, ദേവതാ വിജ്ഞാനം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഉപാസനയാണ്, തത്വജ്ഞാനമല്ല, അപരോക്ഷാനുഭൂതിയെന്ന് പറഞ്ഞു. അപ്പോൾ ഈ കർമ്മങ്ങൾ, പ്രാണോപാസന, അഗ്നി ഉപാസന, അതിലഞ്ഞി പറയുന്നുണ്ട്. അത് എല്ലാം എന്താണ്? അർച്ചിരാദി മാർഗേണ, മാർഗത്തെക്കുറിച്ചും പറയും. അർച്ചിരാദി മാർഗത്തിലൂടെ ബ്രഹ്മപ്രതിപത്തി കാരണം ആണ്. എന്ത്? സമസ്തം കർമ്മം. ഇതുവരെയുള്ള കർമ്മങ്ങളെല്ലാം അത് ബ്രഹ്മപ്രതിപത്തിക്ക് കാരണമാണ് എന്ന് വെച്ചാൽ ഹിരണ്യഗർഭപ്രാപ്തി, അതാണ് ബ്രഹ്മപ്രതിപത്തി എന്ന് പറയുന്നത്. ഹിരണ്യഗർഭപ്രാപ്തി, കാര്യബ്രഹ്മപ്രാപ്തി. ഇതുവരെയുള്ള ഭാഷയത്തിൽ ഈ കാര്യം പലയിടത്തും ചർച്ച ചെയ്തിട്ടുണ്ട്. അതിൽ നിന്ന് നമുക്ക് മനസ്സിലാകാം, അത് മനസ്സിലാക്കിയില്ലെങ്കിൽ അബദ്ധമായിപ്പോകും. ഇപ്പോൾ എന്താണ്? കർമ്മസഹിതം, ഉപാസനാസഹിതമായ കർമ്മം ഹിരണ്യഗർഭപ്രാപ്തിക്ക് കാരണമാണ്. ഇത് നമ്മൾ ആദ്യത്തെ ഉപനിഷത്തെ ചർച്ച ചെയ്തപ്പോൾ അവിടെ വിശദമായി ചർച്ച ചെയ്തതാണ്. ഈശാവാസ്യത്തിൽ വിദ്യാഞ്ച അവിദ്യാഞ്ച കൂടെ ഇത് നമ്മൾ ചർച്ച ചെയ്തു. വിസ്തദ്വേദോഭയം സഹ അവിദ്യയാ അമൃതം ചേർത്തുക, വിദ്യയാ അമൃതമശ്വരതി, ഓർമ്മയുണ്ടോയെന്ന് അറിയിക്കുന്നു. ഹിരണ്യഗർഭപ്രാപ്തിക്കാണ് ഉപാസനാസഹിതമായ കർമ്മം ഉപകരിക്കുന്നത്. കേവലം ച ധൂമാതി മാർഗേണ ചന്ദ്രലോക പ്രതിപത്തി കാരണം. ഇനി കേവലം എന്ന് വെച്ചാൽ കേവല കർമ്മം, ഉപാസനയില്ല. കേവലമായ കർമ്മം ധൂമാതി മാർഗേണ, ധൂമാതി മാർഗത്തിലൂടെ ചന്ദ്രലോക പ്രതിപത്തി കാരണം, ചന്ദ്രലോക പ്രാപ്തി. പ്രതിപത്തി എന്ന് വെച്ചാൽ പ്രാപ്തി എന്നാണ് ഇവിടെ അർത്ഥം. പ്രതിപത്തിക്ക് ജ്ഞാനം എന്നും അർത്ഥമുണ്ട്, പ്രാപ്തി എന്നും അർത്ഥമുണ്ട്, ഇവിടെ പ്രാപ്തി എന്നുള്ള അർത്ഥമുണ്ട്. അത് ചന്ദ്രലോക പ്രാപ്തിക്ക് ഭാഷയത്തിൽ പല ഭാഗത്തും ശ്രുതിയിലും വരുന്നുണ്ട്. ഒന്ന് ദേവലോക പ്രാപ്തി, മറ്റൊന്ന് പിതൃലോക പ്രാപ്തി. അതിനാണ് ഇവിടെ പരാമർശിക്കുന്നത്. അതിന് ഉപായങ്ങൾ ഗീതയിലെ ഇത് ചർച്ചയിരിക്കും. സ്വഭാവ പ്രവൃത്താനാംച, ഇനിക്കൊന്നും ഇല്ലാത്ത മനുഷ്യരുണ്ട്, സാധാരണ ജീവന്മാർ. അവർക്ക് ചന്ദ്രലോകമില്ല, ദേവലോകമില്ല, പിതൃലോകമില്ല, ഒരു ലോകമില്ല. സ്വഭാവ പ്രവൃത്തം, അവന്റെ വാസന അനുസരിച്ച്, അവന്റെ കർമ്മങ്ങൾ അനുസരിച്ച് പ്രവർത്തിക്കുന്നു. വൈദികമോ അല്ലെങ്കിൽ സ്മാർത്ഥമോ ആയ കർമ്മങ്ങളോ ഉപാസനകളോ ഒന്നും ചെയ്യുന്നില്ല. തിന്നുന്നു, കുടിക്കുന്നു, മരിക്കുന്നു. അതാണ് സ്വഭാവ പ്രവൃത്താനാംച മാർഗദ്വയ പരിഭ്രഷ്ടാന. അവർ മാർഗദ്വയത്തിൽ നിന്നും ഭ്രംശിച്ചു പോയവരാണ്. എന്നുവെച്ചാൽ അവരുടെ ആ ജീവൻ ഊർധ്വഗതിയിൽ, കഷ്ട അധോഗതി, അവർക്ക് അധോഗതിയാണ്. ജായസ്വ മൃയസ്വ ഇത്യേത് തൃതീയം സ്ഥാനം, ജനിക്കുകയും മരിക്കുകയും ചെയ്യുന്നു മൂന്നാം സ്ഥാനം. ഇതെല്ലാം ശ്രുതിയിൽ പറഞ്ഞു എന്ന് ഭാഷ്യകാരൻ ഓർമ്മിപ്പിക്കുകയാണ്. ഭാഷ്യത്തിൽ പല സ്ഥലത്തും വന്നു. എന്നുവെച്ചാൽ ഉഭയോർ മാർഗയോർ അന്യതരസ്മിന്നപി മാർഗേ ആത്യന്തികി പുരുഷാർത്ഥസിദ്ധി. ഈ അധോഗതിയെ ഒഴിവാക്കാൻ വേണ്ടി ഹിരണ്യഗർഭപ്രാപ്തി അല്ലെങ്കിൽ പിതൃലോകപ്രാപ്തി ഇത് മതിയോ പറയുന്നു പോരാ. ഉഭയോർ മാർഗയോർ ഈ രണ്ട് മാർഗങ്ങളിലും അന്യതരസ്മിന്നപി മാർഗേ ഒരു മാർഗത്തിലും ആത്യന്തികി പുരുഷാർത്ഥസിദ്ധി ആത്യന്തികമായ പുരുഷാർത്ഥസിദ്ധി സംഭവിക്കുന്നില്ല. ഹിരണ്യഗർഭപ്രാപ്തി പോലും സദ്യവും മുക്തിയല്ല. പറഞ്ഞല്ലോ ഇതിന്റെ ഫലം എന്താണ്? അതെല്ലാം ബന്ധനമാണ്. ആത്മവിദ്യയുടെ പ്രയോജനം എന്താണ്? സർവബന്ധനങ്ങളിൽ നിന്നുള്ള മോചനം, അത് സാധിക്കണം. ഒരു ബന്ധനം അവിടെ പാടില്ല. അതാണ് ആത്യന്തികമായ പുരുഷാർത്ഥ സത്യം എന്ന് പറയുന്നത്. അതാണ് ഇതിന്റെ പ്രയോജനം. അത് സാധിക്കുന്നില്ല. ഇത്യതഃ അതുകൊണ്ട് കർമ്മനിരപേക്ഷം, അദ്വൈത ആത്മവിജ്ഞാനം, സംസാരഗതിത്രയ ഹേതു ഉപമർദ്ദേന വക്തവ്യം ഇത്യ ഉപനിഷത്ത് ആരഭ്യതേ. അതുകൊണ്ട് ഉപനിഷത്ത് ഇവിടെ തുടങ്ങുന്നു. എന്താണ് ആ ഉപനിഷത്ത് എന്ന് പറഞ്ഞാൽ ആത്മവിദ്യ, കർമ്മനിരപേക്ഷം, അദ്വൈതാത്മവിജ്ഞാനം. കർമ്മനിരപേക്ഷമായ അദ്വൈതാത്മവിജ്ഞാനം, നേരത്തെ പറഞ്ഞ വിജ്ഞാനമല്ല, നേരത്തെ പറഞ്ഞ വിജ്ഞാനം കർമ്മസാപേക്ഷമാണ്, ഉപാസന. ഇത് കർമ്മനിരപേക്ഷമാണ് അദ്വൈതാത്മവിജ്ഞാനം, അതിന് കർമ്മവുമായിട്ട് ബന്ധമൊന്നുമില്ല. സംസാരഗതിത്രയ ഹേതു ഉപമർദ്ദേന, സംസാരഗതിത്രയം ഒന്ന് ഹിരണ്യഗർഭപ്രാപ്തി അല്ലെങ്കിൽ ദേവലോകപ്രാപ്തി, മറ്റൊന്ന് പിതൃലോകപ്രാപ്തി, മൂന്നാമത് ഇവിടെ തന്നെ ജനനം മരണം. ഇതിന്റെ ഹേതുവിനെ ഉപമർദ്ദേന, ഇതിന്റെ ഹേതു എന്താണ്? അജ്ഞാനം, കാമം, കർമ്മം. ഈ സംസാരഗതിത്രയത്തിന്റെ ഹേതുവിൻ ഉപമർദ്ദം അതിനെ നശിപ്പിച്ചുകൊണ്ട്, നിരാകരിച്ചുകൊണ്ട് വക്തവ്യം എന്ത്? ആത്മവിജ്ഞാനം. അതിനുവേണ്ടി ഉപനിഷത്ത് ആരംഭിക്കുകയാണ്. ഇവിടെ നിന്ന് ഉപനിഷത്ത് ആരംഭിക്കുകയാണ്. എന്നുവെച്ചാൽ അദ്വൈതാത്മവിജ്ഞാന അന്യത്ര ആത്യന്തിക നിശ്രേയസപ്രാപ്തി. ആത്യന്തികമായ നിശ്രേയസം എന്ന് പറഞ്ഞാൽ സർവബന്ധങ്ങളിൽ നിന്നുള്ള മോചനം. ഒരു ബന്ധവും വേണ്ട. വിദ്യ കൊണ്ട് നമ്മൾ എന്തെങ്കിലും ഒരു പുതിയ ബന്ധത്തെ ഉണ്ടാക്കിയെടുക്കാനല്ല, അത് ഉദ്ദേശിക്കുന്നില്ല. മറിച്ച് ആത്യന്തികമായ നിശ്രേയസമാണ് അവിടെ ഉദ്ദേശിക്കുന്നത്, സർവബന്ധങ്ങളിൽ നിന്നുമുള്ള മോചനം. അത് അദ്വൈതാത്മവിജ്ഞാനാ തന്യത്ര, ഈ അദ്വൈത ആത്മവിജ്ഞാനം കൂടാതെ മറ്റൊന്നുകൊണ്ട് സാധ്യം. അന്യത്ര എന്ന് പറഞ്ഞ ഇവിടെ എന്തൊക്കെയാ പറഞ്ഞത്? ഒന്ന്, ഹിരണ്യഗർഭപ്രാപ്തിക്കുള്ള വഴി കർമ്മ ഉപാസന, അതുകൊണ്ട് സാധ്യമല്ല. മറ്റൊന്ന്, കേവല കർമ്മം പിതൃലോകപ്രാപ്തിക്കുള്ള ഉപായം, അതുകൊണ്ട് സാധ്യമല്ല. മൂന്നാമത്, സഹജകർമ്മങ്ങൾ വൈദികമല്ല, ജനിച്ച് ജീവിച്ച് മരിക്കുന്ന കർമ്മങ്ങൾ. ഇത് മൂന്നും നിശ്ചയപ്രാപ്തിക്ക് സഹായിക്കുന്നതല്ല. പക്ഷിതി അധ ഏ അന്യഥ അതോ വിധു അന്യരാജാന തേ ക്ഷയ്യലോകാഭവന്തി വിപര്യേജ സുരാഡ്ഭവതി. ഏ അന്യത അതോ വിധു, ആരെങ്കിലും അവിവേകപൂർവ്വം ധരിക്കുകയാണെങ്കിൽ എന്താണ്? അന്യരാജാന, അന്യരാജാക്കന്മാരെ ഉപാസിക്കുകയാണെങ്കിൽ, തത്വത്തെയല്ല ഉപാസിക്കുന്നെങ്കിൽ, അതാണ് പറയുന്നത്. അന്യരാജാക്കന്മാരെന്ന് പറയുന്ന അതാണ്, അന്യദേവതകളെ ഉപാസിക്കുക, അന്യകർമ്മങ്ങളെ അനുഷ്ഠിക്കുക എന്നാണ് പറയുന്നത്. അന്യഥ ശ്രുതി പറയുകയാണ്, അന്യരാജാനഹ പിതുഹു, നിങ്ങൾ തത്വത്തെ അല്ല ഗ്രഹിക്കുന്നത്. അങ്ങനെയാണെങ്കിലോ തീക്ഷയ ലോകാഹ ഭവതി, അവർക്ക് ലോകങ്ങൾ കിട്ടും. ഉപാസനയ്ക്ക് ഫലമുണ്ട്, രണ്ട് ഗർഭ ഉപാസനയ്ക്ക് ഫലമുണ്ട്, പ്രണ ഉപാസന അഗ്നി ഉപാസനയ്ക്കൊക്കെ ഫലമുണ്ട്. പക്ഷെ ആ ഫലം എന്താണ്? ക്ഷയ ലോകാഹ, നശിക്കുന്ന ഫലങ്ങളായിരിക്കും. വിപരീയം മറിച്ചാണെങ്കിലോ, ആത്മാവിനെയാണ് ഉപാസിക്കുന്നതെങ്കിലോ, ഒരു ആത്മബോധത്തെയാണ് നേടുന്നതെങ്കിലോ, അതാണ് വിപരീച്ച സ്വരാട് ഭവതി, അവൻ സർവബന്ധങ്ങളിൽ നിന്നും മുക്തനാകുന്നു. സമ്രാട്ട് എന്ന് പറയുന്നവരാണ്, സ്വയം ശോഭിക്കുന്നു എന്നാണ്. സ്വരാട്ട് സ്വയം ശോഭിക്കുന്നു. സ്വയം ശോഭിക്കുക എന്ന് പറഞ്ഞാൽ എന്താ? സർവബന്ധങ്ങളിൽ നിന്ന് മുക്തനാകുന്നു, അവൻ പരിപൂർണ സ്വതന്ത്രനാകുന്നു. അത് അതിനുവേണ്ടിയതല്ല, അവൻ സ്വരാട്ടാകുന്നു, അവൻ മുക്തനായിത്തീരുന്നു. മുക്തി എന്ന് പറഞ്ഞാൽ എന്താ? ബന്ധനത്തിൽ നിന്നുള്ള മുക്തിയാണ്. ഇതാണ് എന്റെ ബന്ധനമെന്ന് തിരിച്ചറിഞ്ഞു ആ ബന്ധനത്തിൽ നിന്ന് മോചിക്കുക, ഏതെങ്കിലും ഒരു ബന്ധത്തെ സ്വീകരിക്കുന്നതല്ല, മോചനമാണ്. സുരാഡ്ഭവതി, മോക്ഷത്തെ പ്രാപിക്കുന്നു എന്നും പറയും, ശ്രുതി തന്നെ പറയും. തഥാ ദ്വൈത വിഷയ അനർത്ഥ അഭിസന്ധസ്യ ബന്ധനം തസ്കര സീവ തപ്ത പരസ്യഗ്രഹണേ ബന്ധദാഹാഭാവ സംസാര ദുഃഖപ്രാപ്തിശ്ചിത്മ സത്യഭിസന്ധസ്യ ആ തസ്കരസ്യവ തപ്ത പരസ്യഗ്രഹണേ ബന്ധദാഹാഭാവ സംസാര ദുഃഖനിവൃത്തു മോക്ഷശ്ചേതി. അതേവ ന കർമ്മസദ്ഭാവി അദ്വൈതാത്മദർശനം. മറ്റുപനിഷത്തുകളുടെയൊക്കെ ഉപോദ്ഘാതത്തിൽ പറഞ്ഞതുപോലെ ഭാഷ്യകാരൻ ഇവിടെ ആ വിഷയത്തെ വിശദീകരിക്കുന്നു.